നമസ്കാരം. ജ്യോതിർഗമയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അനേകം പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ജ്യോതിർഗമയിൽ ഇന്ന് ഏറ്റവും കാലിക പ്രസക്തമായ ഒരു വിഷയവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ്, കാര്യക്ഷമമായ രക്ഷാകർത്തൃത്വം, ഇഫക്റ്റീവ് പാരന്റിംഗ്. പാരന്റിംഗ് എന്തുകൊണ്ട് ഇന്ന് ഭാരിച്ച ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു? എന്തുകൊണ്ട് അച്ഛനമ്മമാർക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നില്ല? രക്ഷാകർത്തൃത്വം എന്ന വലിയ ഒരു കാര്യത്തിന്റെ ആഴമേറിയ വശങ്ങളിലേക്ക് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ് ജ്യോതിർഗമയിൽ. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട് മുംബൈ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറും അതോടൊപ്പം 16 വർഷമായി ബ്രഹ്മകുമാരി സീശ്വരീയ വിശ്വവിദ്യാലയത്തിൽ രാജയോഗ ടീച്ചറുമായ ബ്രഹ്മകുമാർ പ്രൊഫസർ ഗിരീഷ്. ഗിരീഷ് ഭായ്, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
നമസ്കാരം.
നമ്മൾ രക്ഷാകർത്തൃത്വത്തെക്കുറിച്ച്, പാരന്റിംഗിനെ കുറിച്ച് സംസാരിക്കുകയാണ്. എന്തുകൊണ്ട് ഇന്ന് രക്ഷാകർത്തൃത്വം അഥവാ പാരന്റിംഗ് വലിയൊരു തലവേദനയുള്ള ഒരു കാര്യമായി മാറിയിരിക്കുന്നു?
ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് നമ്മൾ നോക്കുമ്പം എനിക്ക് കുറച്ച് വേദന പറ്റുന്ന ഒരു കാര്യമാണ് ഈ നമ്മൾ ഈ തലവേദന ഉള്ള ശബ്ദം ആർട്ട് ഓഫ് പാരന്റിംഗിനെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു സമയമുണ്ടായിരുന്നു വേറെ പേരൻസ് അവരൊരു ഫാമിലി ലൈഫിലേക്ക് പോകുമ്പം അതൊരു നല്ലൊരു സന്തോഷ വാർത്ത, ഒരു കുട്ടി ജനിക്കുന്നുണ്ട് വീട്ടില്, അങ്ങനെയായിട്ട് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതൊരു അൺഫോർച്ചുനേറ്റ് പാർട്ടാണ്. ഇന്നത്തെ ലോകത്തിന്റെ ചുറ്റുപാടും കോമ്പറ്റിറ്റീവ്നെസ്സും ഇന്ന് അമ്മയും അച്ഛനും അതൊരു ഒരു ഡ്യൂട്ടി, ഒരു കാര്യം, ഒരു വർക്കായിട്ടാണ് നമ്മളത് നോക്കുന്നത്. അത് നമ്മൾ കുറെ സ്നേഹത്തോടെ കുട്ടികളെ നല്ലപോലെ സുശ്രൂഷിച്ച് അവരെ പേരന്റിംഗ് കൊടുത്തിട്ട് ആ നമ്മളാ റെസ്പോൺസിബിലിറ്റി നമ്മളൊരു ബർഡനായിട്ട്, ഒരു
എന്താ
ഭാരമായിട്ടാണ് നോക്കുന്നത്. അതിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. അതാണ് വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് പണ്ട് കാലത്തും ഇപ്പോഴും എങ്ങനെയാണ് ആർട്ട് ഓഫ് പാരന്റിംഗിന്റെ നേച്ചർ അത് ചേഞ്ച് ആയി പോയി.
പക്ഷേ ഗിരീഷ് ഭായ്, മുമ്പ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ന് കാലഘട്ടം മാറിയതിന്റെ ആവാം, അല്ലെങ്കിൽ കുട്ടികളുടെയും രീതികളിലുള്ള മാറ്റമായിരിക്കാം, രക്ഷാകർത്താക്കൾക്ക് കൂടുതൽ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വാട്ട് ഐ ഹാവ് അണ്ടർസ്റ്റുഡ്, ഞാൻ കുറെ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തു, കുറെ പേരന്റ്സ് ആയിട്ട്, ചെറിയ കുട്ടികളുടെ പേരന്റ്സ് ആയിട്ട്, പിന്നെ അഡോളസെന്റ് കുട്ടികളുടെ പേരന്റ്സ് ആയിട്ട്, പിന്നെ കുറെ വലിയ കുട്ടികളുടെ പേരന്റ്സ് ആയിട്ട് അവിടെ എല്ലാം നോക്കി കുറെ ചെറിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് പറയുമ്പം ഞാൻ മനസ്സിലാക്കിയത്തോളം ഇപ്പത്തെ കാലഘട്ടത്തിലെ അമ്മയും അച്ഛന്റെ ആ പവേഴ്സ്, ആ കുട്ടികളെ വളർത്താനുള്ള ആ അണ്ടർസ്റ്റാൻഡിങ്, ആ സ്നേഹം, ആ കെയർ, ആ പേഷ്യൻസ്, അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പത്തെ പേരന്റ് അമ്മ അച്ഛൻ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട്. അമ്മ ഇപ്പോഴേ ഓഫീസിന്റെ കൊലീഗ്സ് ആയിട്ട് പറയുന്നുണ്ട്, അടുത്ത കൊല്ലത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ ലീവ് സേവ് ചെയ്ത് വെക്കുവാന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്, ഇപ്പം ഈ കൊല്ലം എന്റെ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അടുത്ത കൊല്ലം 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇപ്പോഴേ അമ്മക്ക് ആ സ്ട്രെസ് വരാൻ തുടങ്ങി കുട്ടികൾ 10ാം ക്ലാസ് പഠിക്കുമ്പം. സോ ദാറ്റ് ഈസ് എ മാർക്ക്ഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ അവർ പേരൻസ് ഹാൻഡിൽ ദ സിറ്റുവേഷൻ ആൻഡ് ഹൗ ടുഡേസ് പേരൻസ്, ഇന്നത്തെ കാലഘട്ടത്തെ പേരൻസ് അതേ സിറ്റുവേഷൻ എങ്ങനെ കാര്യം അത് നേരിടുന്നുണ്ട്, ഹൗ ദേ ആർ റെസ്പോണ്ടിങ് ടു ദ സിറ്റുവേഷൻ. ഇപ്പം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, ഓർ ഫോർ ദാറ്റ് മാറ്റർ ചെറിയ കുട്ടിക്ക്, ഞാൻ അതിന്റെ ഡിഫറൻസ് പറഞ്ഞു തരാം. നമ്മള് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ബോർഡ് എക്സാം വളരെ ഡിഫിക്കൾട്ട് ആണ്, എന്തോ ഡിഫറെന്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനൊന്നും ആരും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മൾ വളരെ ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് എക്സാം ചെയ്ത്. പക്ഷെ ഇപ്പത്തെ കുട്ടിക്ക് 8ാം ക്ലാസ് മുതലേ അമ്മ അച്ഛൻ പറയാൻ തുടങ്ങി, അടുത്ത കൊല്ലം ഈ ട്യൂഷൻ ക്ലാസ് പോകണം, അതിന്റെ അടുത്ത കൊല്ലം നിങ്ങൾ 10ാം ബോർഡാണ്, കളിക്കാൻ അധികം പാടില്ല, കോൺസെൻട്രേറ്റ് ചെയ്യണം, ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. നൗ യു നോ ദ ബ്യൂട്ടി ഈസ് ഈ ചെറിയ മനസ്സ്, കുട്ടീന്റെ മനസ്സ്, അവർക്കറിയുന്നില്ല ഈ 10ാം ക്ലാസ് ബോർഡ് എക്സാം എന്നാണ്. പക്ഷെ ഇതെല്ലാം കേൾക്കുമ്പം മനസ്സിലാക്കുമ്പം ടീച്ചേഴ്സിന്റെ പ്രഷർ, പിയർ മെമ്പേഴ്സിന്റെ പ്രഷർ, അമ്മയച്ഛൻ ഇത് പറയുമ്പോ ഈ കുട്ടിക്ക് അൺനോയിങ് തന്നെ ആ പേടി വരാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, 10ാം ബോർഡ് വളരെ ഡിഫിക്കൾട്ട് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആൻസൈറ്റി ഡിസോർഡർ കുട്ടിക്ക് വരാൻ തുടങ്ങി. സോ വട്ട് ആം ഐ ഡൂയിങ്? ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ ബോർഡ് എക്സാം ഈസി ഫോർ ദ കിഡ് സിമ്പിൾ കെയറിംഗ് അണ്ടർസ്റ്റാൻഡിങ് ആക്കുന്ന ഇൻ റീപ്ലേസ്മെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, അത് വളരെ ഹൈപ്പ് ചെയ്യുന്നു, കോംപ്ലക്സ് ആക്കുന്നു, കോമ്പറ്റിറ്റീവ് ആക്കുന്നു, വളരെ ഇമ്പോർട്ടന്റ് ആക്കുന്നു. ദ കോൺസിക്വൻസസ് വിൽ ബി കുട്ടിയും എന്താ പറയുന്നത് സ്ട്രെസ്സിൽ വരുന്നുണ്ട്, അമ്മയും സ്ട്രെസ്സിൽ വരുന്നുണ്ട്. ഹോൾ അറ്റ്മോസ്ഫിയർ ഇൻ ദി ഹൗസ് ഈസ് ഗെറ്റിംഗ് സ്ട്രെസ്ഡ്. ഈ ആർട്ട് ഓഫ് പേരന്റിംഗിൽ നമ്മൾ ചെറുപ്പാങ്കാലം മുതലേ ആണ് ഞാൻ മനസ്സിലാക്കിയത്തോളം അവിടെയാണ് നമ്മൾ മാക്സിമം ഡാമേജ് ചെയ്യുന്നത്. ഐ വിൽ ഗിവ് യു എക്സാമ്പിൾ. സ്കൂളിൽ നിന്ന് കുട്ടി വന്നു, കുട്ടി കുട്ടീന്റെ നേച്ചറിലാണ്, ഒരു വളരെ ചഞ്ചല മനസ്സാണ്, ഇഷ്ടപ്പെടുന്ന കാര്യമേ ചെയ്യുള്ളൂ. വന്നപാട് വാതിൽ മുട്ടുമ്പം അമ്മ വളരെ സ്വീറ്റായിട്ട് റിസീവ് ചെയ്തു. കുട്ടി ഒരു ഷൂ ഇപ്പുറത്തെറിഞ്ഞു, മറ്റേ ഷൂ അപ്പുറത്തെറിഞ്ഞു, ബാഗ് ഇപ്പുറത്തെറിഞ്ഞു, പോയ പാട് ടി വിന്റെ റിമോട്ട് കൺട്രോൾ എടുത്തു, ടി വി കാണുന്നു. ആ ടി വിയിലും വളരെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം പോഗോ ചാനലില്, അതും ഛോട്ടാ ഭീം, ഇല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാർട്ടൂൺ നെറ്റ്വർക്ക് ആയിരിക്കും. ഇപ്പൊ നോക്കണേ അമ്മേന്റെ ആർട്ട് ഓഫ് പാരന്റിംഗ്, വാട്ട് ദ മദർ ഡസ്, അമ്മ ഫസ്റ്റ് പോയിട്ട് ബാഗ് എടുക്കുന്നു. ബാഗ് എടുത്ത പാട് നോക്കുന്ന എന്താന്ന് പറയാൻ പറ്റുമോ? കൻ യു ഗെസ് വാട്ട് ഈസ് ദ മദർ ഗോയിങ് ടു ചെക്ക് ഇൻ ദ ബേബീസ് ബാഗ്?
ചോറ്റ് മാത്രം.
ദാറ്റ് ഈസ് ദ ടിഫിൻ ബോക്സ്. 100%. Now, I may call this as the over-concern of the mother with respect to ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ. ഫസ്റ്റ് നോക്കുന്ന ടിഫിൻ ബോക്സ്. ഓക്കെ, അച്ഛാ ടിഫിൻ ബോക്സ്. അമ്മ ഈസ് വെരി ലവിംഗ്.
പക്ഷെ അത് വളരെ നാച്ചുറൽ ആയിട്ട് ഒരു അമ്മയ്ക്ക് ഫീൽ ചെയ്യും.
നമ്മൾ ഇത് വി വിൽ ഡിസ്കസ് ദിസ് നാച്ചുറൽ അമ്മേന്റെ നേച്ചർ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അത് ഞാൻ കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്യും.
കുട്ടി ചെറിയ കുട്ടിയാണ്.
കറക്റ്റ്. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ബ്രദറിനെ. ഞാൻ അമ്മ അച്ഛൻ നമ്മള് നാല് കുട്ടികളാണ്. എന്റെ മമ്മീന്റെ സിസ്റ്റേഴ്സ്, എന്റെ അച്ഛൻ എന്റെ എന്താ പറയാ ചെറിയമ്മ, ചിറ്റമ്മ, അവർക്കും നാല് നാല് കുട്ടികൾ. നമ്മള് ഞാൻ പുറത്ത് നാട്ടില് ജനിച്ച് വളർന്നതാണ്. അപ്പം സമ്മർ വെക്കേഷനിൽ ചെറുപ്പകാലത്തിൽ ഒരു മാസത്തിൽ നമ്മള് എന്താ പറയാ അച്ചാച്ചൻ അമ്മ മുത്തച്ഛന്റെ വീട്ടിൽ പോകും. അപ്പൊ ഇവരും എല്ലാവരും വരും. അപ്പം ആ വീട് ഇറ്റ്സ് ലൈക്ക് യുനോ ചിൽഡ്രൻസ് ക്യാമ്പ് മാതിരിയാ. ഈ നാല് 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 വെച്ചിട്ട് 12-15 കുട്ടികളാ. ആ സമയത്തില് രാത്രി ഒരു 6-7 മണിക്ക് കഞ്ഞിയും ചമ്മന്തിയും പപ്പടം, അത് വലിയൊരു പാത്രത്തിൽ അവിടെ വെച്ചു, കഴിച്ചാ കഴിച്ചു, ഇല്ലെങ്കിൽ ഇല്ല. അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ ഇതുവരെ ഇത്ര വലുതായിട്ടില്ലേ? ഇപ്പൊ ഈ അമ്മക്ക് എക്സ്ട്രാ കൺസേൺ. നൗ യു നോ വാട്ട് ഈസ് ബോദറിങ് മീ ഈസ് നോട്ട് അബൌട്ട് ദ ലവ് ഓഫ് ദ മദർ ഫോർ ദ കിഡ്. അതല്ല എന്റെ ക്വസ്റ്റ്യൻ. ഈ ഓവർ കൺസേൺ, അതാണ് നമ്മളെ കുറച്ചും കൂടി ഈ ആർട്ട് ഓഫ് പാരന്റിംഗിന്റെ നീഡ്.
എനിക്ക് തോന്നുന്നു ഈ ഓവർ കൺസേൺ എന്ന് പറഞ്ഞപ്പോ അത് കുട്ടികളെ എന്തായാലും എന്റെ അമ്മ നോക്കുന്നുണ്ട്, എപ്പോഴും നല്ല ശ്രദ്ധയുണ്ട്, അപ്പൊ ഒരു സ്വയം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോ കുട്ടി.
അതും ഒരു കാരണമാവും. നമ്പർ ടു, അതിന്റെ ഒരു ഒരു എന്താ പറയാ ഡ്രോബാക്ക്, മലയാളത്തിന്റെ ഡ്രോബാക്ക്,
അതിന്റെ ഒരു പ്രശ്നം.
ആ പ്രശ്നം എന്താ വെച്ചാല് കുട്ടി ഇൻഡിപെൻഡന്റ് ആവുന്നില്ല. നമ്പർ 3, ഇനി ഞാൻ എന്ത് നല്ലത് ചെയ്താലും ശരി തെറ്റ് ചെയ്താലും ശരി, നമ്പർ 3 ഡ്രോബാക്ക്, മമ്മ ഓർ പപ്പ വിൽ ഓൾവേസ് മോണിറ്റർ മീ. ദാറ്റ് മീൻസ് ദ ഫോർത്ത് മേജർ ഇഷ്യൂ, അമ്മക്കും അച്ഛനും എന്റെ മേല് ട്രസ്റ്റും ഫേത്ത് ഇല്ല. ദേ വിൽ ഓൾവേസ് ചെക്ക്, ദേ വിൽ ഓൾവേസ് ചെക്ക്. ഇപ്പൊ ഞാൻ നിങ്ങളെ എല്ലാ കാര്യത്തിനും ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് നിങ്ങളുടെ മേലെ കോൺഫിഡൻസ് ഇല്ല, നിങ്ങളുടെ മേലെ ഫെയ്ത്ത് ഇല്ല, നിങ്ങൾ ചെയ്യുന്നൊന്നും നിങ്ങൾക്ക് മെച്ചോറിറ്റി ഇല്ല. ഐ മീൻ സിൻസ് യു ആർ എ സ്മോൾ കിഡ് യു ഡോണ്ട് നോ വാട്ട് ടു ഡു വാട്ട് നോട്ട് ടു ഡു, നിങ്ങൾ റൈറ്റും തെറ്റും ഒന്നും അറിയില്ല. സോ ഓൾവേസ് ഐ വിൽ ഹാവ് ടു മോണിറ്റർ യു.
അപ്പൊ കുട്ടി ഈ ആറ്റിറ്റ്യൂഡ് ഇതേപോലെ
വലുതായിട്ട് ഞാനത് പറഞ്ഞു കൊണ്ടുവരാം. നൗ വാട്ട് ഹാപ്പൻസ്, കുട്ടി ടി വി നോക്കുവാന്ന്, ബട്ട് ബാക്ക് ഓഫ് മൈ മൈൻഡ് കുട്ടി കാണുന്നുണ്ട് അമ്മ ഈസ് ചെക്കിംഗ് മൈ ബാഗ്. ഓക്കെ, നമ്പർ 2, ഓക്കെ ടിഫിൻ കഴിച്ചിട്ടുണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണത് പ്രശ്നം വരുന്നത്. നമ്പർ 2, അമ്മ എന്താ നോക്കുന്ന പറയട്ടെ, കുട്ടീന്റെ ഡയറി. 1st class പഠിക്കുന്ന ചെറിയ കുട്ടിയാ, മേ ബി 6 years. സോ ഷീ പിക്സ് അപ് ദ ഡയറി ടു സീ വാട്ട് ദ ഇൻസ്ട്രക്ഷൻസ്, ഹോം വർക്ക് ഉണ്ട്, ക്ലാസ് വർക്ക് ഉണ്ട്, എക്സാം ഉണ്ട്. നോക്കണേ, വളരെ ബ്യൂട്ടിഫുൾ ആണ്. സോ വെൻ ദ മദർ ലുക്സ് അറ്റ് ദ ഡയറി, നോക്കുമ്പം അവിടെ എഴുതിയിട്ടുണ്ട് എക്സാം ടുമോറോ. മൈ ഗോഡ്, നൗ ലുക്ക് അറ്റ് ദ റെസ്പോൺസ് ഓഫ് ദ മദർ. അമ്മ എന്താ ചെയ്യുന്ന പറയട്ടെ, അത് കാണുമ്പോഴത്തേക്ക് എന്താ വെച്ചാ അമ്മ ഈസ് നൗ ലിറ്റിൽ അണ്ടർ സ്ട്രെസ്. അമ്മ ലുക്സ് അറ്റ് ദ കോമ്പറ്റീഷൻ, അമ്മ ലുക്സ് അറ്റ് മാർക്സ്. എന്റെ അമ്മച്ചൻ നിങ്ങളുടെ അമ്മച്ചൻ അങ്ങനെ ആയിരുന്നില്ല, ഇപ്പൊ നോക്ക് എങ്ങനെ. ഈ ലവും കെയറും നിങ്ങൾ പറയുന്നില്ല, നാച്ചുറൽ ആണ്. ഇതിന്റെ ഡ്രോബാക്ക് നോക്ക് എങ്ങനെ, ഇത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഐ മീൻ ദാറ്റ്സ് വെയർ ഐ ബിലീവ് ദ റൈറ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ചൈൽഡ് പേരന്റ് റിലേഷൻഷിപ്പ് അവിടെ വരുന്നത്. സോ വാട്ട് ദ മദർ ഡസ് ഇസ് നോക്കി എക്സാം ടുമോറോ, അമ്മേന്റെ ഫസ്റ്റ് റിയാക്ഷൻ കുട്ടി എന്താ ചെയ്യുന്നത്, ടി വി നോക്കണം, ടി വി ബന്ദാക്ക്, നാളെ നിന്റെ എക്സാം ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇന്ന് നീ വൈകുന്നേരം കളിക്കാൻ പോവാൻ പാടില്ല. ചിലപ്പോ അമ്മ മൊബൈൽ ഫോൺ എടുത്തിട്ട് അച്ഛനെ വിളിച്ചു, ഇന്ന് രാത്രിത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കൂല, മകന്റെ എക്സാം ആണ്, അതെല്ലാം നോക്കി നടത്തണം, പ്ലീസ് പുറത്തുനിന്ന് ഭക്ഷണം കൊണ്ടുവരണം. സോ ഡിന്നർ ഫ്രം ഔട്ട് സൈഡ്. ഇത് കുട്ടി കേൾക്കുന്നുണ്ട്. കുട്ടി തിരിഞ്ഞിട്ട് അമ്മയോട് ചോദിക്കുവാണ്, മമ്മ വിൽ വി ഗോ ഔട്ട് ഫോർ ഡിന്നർ? ഐ മീൻ ദാറ്റ്സ് ആൻ ഒക്കേഷൻ ഫോർ ഹിം ടു സെലിബ്രേറ്റ്. അമ്മ പറയുന്നുണ്ട്, അടാ നിന്റെ എക്സാം ആണ്. കുട്ടിക്ക് ഇതുവരെ ഈ എക്സാം ആണ് അറിഞ്ഞിട്ടില്ല. പക്ഷെ ഈ അമ്മേന്റെ ഈ റെസ്പോൺസ് കാണുമ്പം കുട്ടിക്ക് എന്താ മനസ്സിലാവുന്നത്, ഓ മൈ ഗോഡ്, ദിസ് ഇസ് സംതിങ് വെരി ഡിഫിക്കൾട്ട്. സോ വാട്ട് യു ആർ ഡൂയിങ് ഈസ് ആ എക്സാം നാച്ചുറലി എങ്ങനെയാണ്, അതല്ല ഞാൻ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഐ എം ഹൈപ്പിംഗ് ഇറ്റ്. എന്താ വെച്ചാൽ അമ്മക്ക് എക്സാം ഈസ് വെരി ഡിഫിക്കൾട്ട്. അമ്മ ഒരു എഞ്ചിനീയർ ആവാം, അമ്മ ഒരു സയന്റിസ്റ്റ് ആവാം, അമ്മ എന്തും കുറെ പഠിച്ചിട്ടുണ്ടാവും, കുറെ ബുദ്ധിമുട്ടിട്ടുണ്ടാവും. ആ റെസ്പോൺസ് വെച്ചിട്ട് ഞാൻ ആ ചെറിയ മനസ്സിന് ആ നെഗറ്റീവ് ഇൻപുട്ട് കൊടുക്കുന്നു. ജീവിതകാലം മൊത്തം കുട്ടിക്ക് എക്സാമോട് പേടിയാവും. പിന്നെ നിങ്ങളിവിടെ ഇരുന്നിട്ട് ചോദിക്കുന്നത് എക്സാമോട് പേടിക്കുന്ന നാച്ചുറൽ ആണല്ലോ. എന്തുകൊണ്ടാണ് അത് ക്വസ്റ്റ്യൻ വരുന്നത് പറയട്ടെ. എന്താ വെച്ചാൽ ചെറുപ്പം കാലം മുതൽ അതാ ഞാൻ ഫിയർ ഫാക്ടർ വെച്ചിട്ടാണ് അത് കണ്ടത്. ഇത് ആരെന്നോട് പറഞ്ഞു? വിത്ത് ഡ്യൂ റെസ്പെക്ട്സ് my dear darling loving mama. I'll give you a flip side
ivide
just a minute brother njan idu flip side paraya same situation kutti vannu issue avade issue ude tv on aaki amma tiffin nokki kulpilla diary nokki all ejidinte exams tomorrow now look at the response of the mother a relaxed a peaceful a real caring loving mama endha cheya parayta kuttiyodu parayum wow mone നാളെ എക്സാം ആണ്. അപ്പം കുട്ടി തിരിച്ച് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ വാട്ട് ഈസ് എക്സാം? കുട്ടിക്ക് അറിയില്ല. ഇറ്റ്സ് ദ പേരന്റ്സ് ഹു ഹാവ് ടു ടീച്ച് എവറിഥിങ് അബൌട്ട് ദിസ് ലൈഫ്. സോ ദ മമ്മ സേസ് എക്സാം ടുമോറോ, ഇവിടെ വാ ഞാൻ പറഞ്ഞു തരാം, ഇല്ലെങ്കിൽ വൈകുന്നേരം. മോനെ എക്സാം പറഞ്ഞ സംഭവം വളരെ ഒരു 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 ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അമ്മ അങ്ങനെ കുറെ എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ എന്താ ചെയ്യുന്ന പറയട്ടെ, നമ്മള് എല്ലാവരും റൂമിലിരിക്കും, ആരും ഉണ്ടാൻ പാടില്ല. ടീച്ചർ നിങ്ങൾക്ക് ഓരോരോ പേജ് തരും, അതിന് ആൻസർ ഷീറ്റ് പറയും. മോൻ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാ ഓർമ്മ വരുന്നത്, വളരെ സൈലന്റ് ആയിരിക്കും. ടീച്ചർ എല്ലാവരും ഇങ്ങനെ നോക്കും, ആരോടും സംസാരിക്കാൻ പാടില്ല. അത് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്. സ്വന്തം മനസ്സിൽ എന്തൊക്കെയാ വരുന്നത് അത് ധ്യാനിച്ചിട്ട് ഓർമ്മ വെച്ചിട്ട് നല്ല ഹാൻഡ് റൈറ്റിംഗിൽ നല്ല പീസ്ഫുൾ ആയിട്ട് എന്തൊക്കെയാ അറിയുന്ന വെച്ചാൽ അത് എഴുതിക്കോളൂ. ഓർമ്മ വരുന്നില്ലെങ്കിൽ കുറച്ചും കൂടി അത് ധ്യാനിച്ച് എന്തൊക്കെയാ വരുന്നത്. നാവ് maybe this experience again and again and again aa kuttikku 10 kollam 12 kollam kaiyittu 12th inde board exam engineering de entrance exam AIEEE illengil medical ede difficult exam ilum ee exam aayittu aa anxiety disorder ne nammal maati edukkan pattu. Look at the difference.
This is idu valare rasamana pakshe ivide enikku vera samshayam ippo angane anengil ella responsibility അച്ഛനമ്മമാരുടെ കയ്യിൽ തന്നെയാണ്. ഫുൾ റെസ്പോൺസിബിലിറ്റി ഓഫ് പാരന്റിംഗ്
ബ്രദർ. ഐ മീൻ വാട്ട് യു ആർ സേയിങ് ഈസ് ടു എ ലാർജ് ഫാർ എക്സ്റ്റെൻഡ്. കുറെ നമ്മൾ നോക്കുമ്പം അത് റൈറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ. ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ മനസ്സിലാക്കിയത്തോളം അറ്റ്ലീസ്റ്റ് ഈ ചെറിയ കാലത്തിൽ വെൻ ദ ചൈൽഡ് ഈസ് റിയലി അണ്ടർസ്റ്റാൻഡിങ് ലൈഫ് when the brain development, maximum brain development takes place till almost around 6-7-8 years, aa samayam vare ningal parna statement 100% responsibility parent inde aanu. Pinne engenaana kuttinte programming nadannu aa samayam vare maximum programming nadannu. Programming inde artham ee kutti engene edengil life inde situation illengi challenges illengi difficulties illengi sahajariyathile എങ്ങനെ അത് റെസ്പോൺസ് ചെയ്യുന്ന അതിന്റെ പ്രോഗ്രാമിംഗ് ആയി. ഓക്കെ, നൗ ഹിയർ നിങ്ങൾ പറഞ്ഞ മാതിരി 100% ഐ ബിലീവ് മദർ ഫാദർ, വീട്ടില് എൽഡർ സിസ്റ്റർ ബ്രദർ ഇല്ലെങ്കിൽ മുത്തച്ഛൻ അല്ലെങ്കിൽ അമ്മമ്മ അച്ഛപ്പൻ, ആൻഡ് വൺ മോർ ഫാക്ടർ ദ ടീച്ചേഴ്സ്. ഇവരുടെ മേലാണ് മാക്സിമം റെസ്പോൺസിബിലിറ്റി.
അപ് ടു അതിനൊരു നമുക്ക് സമയം വെക്കാൻ പറ്റും, ഇപ്പൊ 8 വയസ്സ് വരെ അല്ലെങ്കിൽ 10 വയസ്സ്.
യെസ്, ഐ മീൻ അതാണ് ബിഹേവിയറൽ സയൻസസും പിന്നെ സൈക്കോളജിസ്റ്റ് പറയുന്നത്, മാക്സിമം ബ്രെയിൻ ഡെവലപ്മെന്റ് അത് നടക്കുന്ന അറ്റ്ലീസ്റ്റ് 6-7-8 ഇയേഴ്സ്, കുറച്ചതിൽ ഇതുണ്ട്. ആ സമയം വരെ അമ്മ അച്ഛൻ വീട്ടിന്റെ എൻവയറമെന്റ് പിന്നെ ആ കുട്ടീന്റെ എന്താ പറയുക ദ കമ്പനി സംഘം പിന്നെ എക്സ്പോജർ, ഈ എക്സ്പോജർ കുട്ടിക്ക് അല്ല സെൻസസോടെ എക്സ്പോജർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ കേൾക്കുന്നത്, എന്താ കാണുന്നത്, എന്താ ഫീല് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ചെറിയ കുട്ടിയാണ് വീട്ടില്, അമ്മ അച്ഛൻ തമ്മിൽ കുറച്ചെന്തൊക്കെയോ പ്രശ്നമായി. ഐ മീൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ ടു ലോട്ട് ഓഫ് ഫൈറ്റിംഗ്, ലോട്ട് ഓഫ് ആർഗ്യുമെന്റ്, ലോട്ട് ഓഫ് ചീത്ത, ലോട്ട് ഓഫ് യുനോ ദേഷ്യം. അതിന്റെ ഇമ്പാക്ട് ആ കുട്ടിക്കും വരും, സെൻസിറ്റൈസ് ആവും ആ കുട്ടി. So the environment at home plays a very important role.
അപ്പൊ ഇവിടെ ഇന്ന് നമുക്ക് ഇത്ര സ്ട്രെസ്ഫുൾ, അച്ഛനും അമ്മയും വർക്കിംഗ് ആണ്, രണ്ടുപേർക്കും ഒരുപാട് മീറ്റ് ചെയ്യാനുണ്ട്,
എക്സ്പെക്ടേഷൻസ് ഉണ്ട്.
അപ്പൊ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ഏത് ഒരു ലൈൻ സ്വീകരിക്കാൻ പറ്റും?
കറക്റ്റ്, അതാണ് നിങ്ങൾ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ മാതിരി എന്തുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരു തലവേദന. ആക്ച്വലി കുട്ടീനെ യുനോ ആർട്ട് ഓഫ് പേരന്റിംഗിൽ നല്ല ഒരു കുട്ടി, ഒരു ഗുഡ് സിറ്റിസൺ, ഒരു റെസ്പോൺസിബിൾ ഇൻഡിവിജ്വൽ ആക്കി മാറ്റിന്റെ തലവേദന, ഐ മീൻ നോട്ട് സേ ഇറ്റ് എസ് തലവേദന, ഇറ്റ് ഫുള്ളി റെസ്റ്റ് വിത്ത് ദ പേരന്റ്സ് യുനോ എബിലിറ്റി ടു ഹാൻഡിൽ ദ സിറ്റുവേഷൻ. ആർട്ട് ഓഫ് പേരന്റിംഗ് ഇസ് നോട്ട് അബൌട്ട് ഞാൻ എങ്ങനെ കുട്ടീന്റെ മേലെ എന്താ ചെയ്യുന്നത്. ആർട്ട് ഓഫ് പേരന്റിംഗ് ഞാൻ മനസ്സിലാക്കിയത്തോളം, ഞാൻ ഇന്നും വിചാരിച്ചു ഞാൻ ബാച്ചലറാണ്, ഞാൻ വിചാരിച്ചു എനിക്ക് കല്യാണം കഴിക്കണം, ഞാൻ നല്ല കല്യാണം കഴിച്ചു, ദെൻ വി ഡിസൈഡഡ് വി ഷുഡ് ഹാവ് എ ചൈൽഡ്. ആർട്ട് ഓഫ് പേരന്റിംഗ് ഈസ് ഹൗ ഐ ഷുഡ് ബി എ ഗുഡ് പേരന്റ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ ഞാൻ ആ കുട്ടിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന, അതല്ല ബുദ്ധിമുട്ട്. കുട്ടി ജനിച്ചു, 1 വയസ്സായി, 2 വയസ്സായി, 3 വയസ്സായി, 5 വയസ്സായി, 10 വയസ്സായി, ഞാൻ അവിടെ പ്രശ്നം കാണുമ്പം ആർട്ട് ഓഫ് പാരന്റിംഗ് സൈക്കോളജിസ്റ്റും ഇങ്ങനത്തെ പ്രോഗ്രാംസ് കാണുമ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൾക്കാർ എന്നോട് എന്താ ചോദിക്കുന്ന പറയട്ടെ, ബ്രദർ നമ്മൾ എങ്ങനെ കുട്ടീനെ ഹാൻഡിൽ, കുട്ടീനെ എന്തൊരു ശരിയാക്കണം, കുട്ടീനെ എങ്ങനെ ശരിയാക്കണം. എന്താ വെച്ചാ ലുക്ക് ഇറ്റ് ദ ബ്യൂട്ടി. എന്താ വെച്ചാ അമ്മയച്ഛൻ എന്താ പറയുന്ന പറയട്ടെ, ബ്രദർ ഞാൻ ചെറുപ്പം കാലത്തിൽ ഇല്ലെങ്കിൽ ഒരു 20 വയസ്സ്, 25 വയസ്സ്, 30 വയസ്സും വരെ ഞാനൊരു നല്ല കുട്ടിയായിട്ട് അമ്മയച്ഛനെ കണ്ടത്. ഞാൻ അമ്മയച്ഛനെ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അവരെന്തൊക്കെയാ പറഞ്ഞത് അത് തന്നെ ഞാൻ ചെയ്തു. ഞാനൊരു നല്ല കുട്ടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയായി പോയി. പക്ഷെ ഇപ്പോഴത്തെ കാലത്തിൽ നമ്മളുടെ കുട്ടികളാണ് ബുദ്ധിമുട്ട്. എന്താ വെച്ചാല് അവർക്ക് ഇന്റർനെറ്റ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, മീഡിയ എക്സ്പോഷർ ഉണ്ട്. നമ്മളുടെ കാലത്ത് അതൊന്നും ഉണ്ടായിരുന്നില്ല. വി വർ ഓൾ ഗുഡ് ചിൽഡ്രൻ, ബട്ട് ടുഡേസ് ചിൽഡ്രൻ ആർ നോട്ട് ഗുഡ്. ഇതിൽ ഞാൻ തിരിച്ചു പറയുന്നത്, ഇത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ട് നമ്മൾ എന്താ പറയുക, ഇത് മനസ്സിലാക്കണം, കുറച്ച് കോംപ്ലക്സ് ആണ്. ദ പ്രോബ്ലം ഈസ് നോട്ട് വിത്ത് ദ ചൈൽഡ്, പ്രശ്നം കുട്ടീന്റെ കയ്യിലല്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ നല്ല കുട്ടിയായിരുന്നു, പക്ഷെ ഇവിടെ ഞാൻ ഒരു മിസ്സിംഗ് ഡയമെൻഷൻ ഉണ്ട്. ഞാൻ ഇത് കാണുന്നില്ല, എന്റെ അമ്മയച്ഛൻ എത്ര നല്ല അമ്മയച്ഛനായിരുന്നു. ഇന്നത്തെ സമയത്തില് കുട്ടി പറയുന്നത് പ്രോബ്ലം അമ്മയച്ഛന്റെ കയ്യിലാണ്, ഞാൻ ഒരു വറിഡ് പേരന്റായി, ഞാൻ ഒരു ഇൻസെക്യൂർ പേരന്റായി, ഞാൻ ഒരു ലാക്ക് ഓഫ് ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഉള്ള പേരന്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അവന്റെ അമ്മയച്ഛൻ അങ്ങനെയായിട്ട് ഈ മകൻ ഗിരീഷ് അങ്ങനെയായിട്ട് നോക്കിയിട്ടേ ഇല്ല. ആ സമയം മാർക്സ് മേബി ഇറ്റ് വാസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്, ഇപ്പൊ മാർക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ആ സമയം പെർഫോമൻസ് വാസ് നോട്ട് വെരി ഇമ്പോർട്ടന്റ്. Look how the difference comes in. This is my last example so that you know we understand why the problem is prashnam parent inde kayilana. Just an example, idu njan kandathaan actually, this is real experience. Oru family inde, aa family ile oru function nadannondirikkuvaanu veettile, korchu relatives inde, korchu neighbors ellam unde. Appo amma kitchen ninnu ചായ പലഹാരെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ മകൻ പുറത്തുനിന്ന് കളിച്ച് വന്നതാ, ഓക്കെ, രാഹുൽ പേര്, രാഹുൽ. അപ്പൊ വന്നപാട് അമ്മ റിലേറ്റീവ്സ് അവിടെ ഉള്ള ആൾക്കാരോട് പറയുന്നത്, ഒരു മിനിറ്റ് പ്ലീസ് മെയിൻറ്റെയിൻ സൈലൻസ്, ഇതെന്റെ ചെറിയ മകനാണ്, രാഹുൽ, ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് യു. മോനെ ഒന്ന് ട്വിങ്കിൾ ട്വിങ്കിൾ പാടിയാട്ടെ, എനിക്ക് 4 ദിവസം മുമ്പ് ആനുവൽ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതുമാതിരി തന്നെ. പിന്നെ ആ പ്രൈസും സർട്ടിഫിക്കറ്റ് എല്ലാം കാണിച്ചതാ. പക്ഷെ കുട്ടി പറയുന്നത് എനിക്ക് പാടുണ്ട്, അപ്പൊ നെക്സ്റ്റ് റെസ്പോൺസ് അമ്മ പറയുന്നത്, നിനക്ക് എന്താ പ്രശ്നം, പാടിയാലേ, 2 മിനിറ്റിന്റെ പാട്ടല്ലേ ഉള്ളൂ, അത് നീ നല്ല കുട്ടിയല്ലേ മോനെ. അപ്പം കുട്ടി എന്നാ പറയുന്നത്, കുട്ടി പറഞ്ഞു, അമ്മ എനിക്ക് ആ ഓറഞ്ച് ബിസ്ക്കറ്റ് ഒന്ന് വേണം. അമ്മ പറഞ്ഞു, മോനെ നിനക്ക് ഒരു ഓറഞ്ച് ബിസ്ക്കറ്റ് അല്ല, മൊത്തം പാക്കറ്റ് തരാം, നീ ഒന്നാ ട്വിങ്കിൾ ട്വിങ്കിൾ നല്ലപോലെ പാടി മോനെ, എല്ലാവരും ഒന്ന് പ്ലീസ് പ്ലീസ്, എല്ലാവരും കൈ കൊടുക്കുക, കൈ കൊടുക്കുക, എന്റെ ഇത് ചെറിയ മകനാണ്, നല്ലോണം പാടും, നല്ലോണം ആക്ടിങ് ചെയ്യും. പക്ഷെ കുട്ടി പറഞ്ഞു, എനിക്ക് പാടണ്ട, എനിക്ക് ഓറഞ്ച് ബിസ്ക്കറ്റ് വേണം. അപ്പൊ അമ്മ റിയാക്ട് ചെയ്യുന്നത്, നിനക്ക് പാടാൻ എന്താ ബുദ്ധിമുട്ട്. ഈ ഇത് ഇങ്ങനെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടുന്ന് നമ്മൾ പറഞ്ഞു, പ്ലീസ് ആ ചെറിയ കുട്ടിയല്ലേ, വിട്ടേ, പ്രശ്നമില്ല, മോനെ ഇങ്ങോട്ട് വാ, ഞാൻ അങ്കിൾ നിനക്ക് ഓറഞ്ച് ബിസ്ക്കറ്റ് തരാം. അപ്പം കുട്ടി എന്നാ പറയുന്ന പറട്ടെ, എനിക്ക് വേണ്ട. ആരോടാ വേണ്ടത്? അമ്മയോട് തന്നെയാ വേണ്ടത്. ബിക്കോസ് ഹി ലവ്സ് ദ മദർ. അമ്മ ദേഷ്യപ്പെട്ടിട്ട് കിച്ചണിലേക്ക് പോയി, എന്താ വെച്ചാ കേട്ടിട്ടില്ല, റൈറ്റ്? കുട്ടിക്കും മനസ്സിലായി, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാ, കുട്ടിക്ക് മനസ്സിലായി അമ്മക്ക് എന്നോട് എന്തോ ദേഷ്യം വന്നിട്ടുണ്ട്. ഐ മീൻ ഹി ഗോസ് ടു പാസിഫൈ ദ മദർ. പക്ഷെ കുട്ടീന്റെ മനസ്സിൽ എന്താണ്, കുട്ടിക്ക് എന്താ വേണ്ടത്? ഓറഞ്ച് ബിസ്ക്കറ്റ്. കുട്ടി കിച്ചണിൽ പോയി അമ്മന്റെ സാരി വലിച്ചിട്ട് പറയാന്ന്, അമ്മ അമ്മ എനിക്ക് ഓറഞ്ച് ബിസ്ക്കറ്റ് താ. ലുക്ക് അറ്റ് ദ മിസ്റ്റേക്ക്. ഐ മീൻ നോട്ട് കോൾ ഇറ്റ് ആസ് മിസ്റ്റേക്ക്, ഇതൊരു സിന്നാണ്. ദാറ്റ്സ് വെയർ ആർട്ട് ഓഫ് പാരന്റിംഗ് കംസ്. അമ്മ സാരി മാറ്റിയിട്ട് കുട്ടിയോട് പറഞ്ഞു, നീ എന്റെ മകനല്ല, ഞാൻ പറഞ്ഞു ഒന്നും നീ കേൾക്കാറില്ല, അവരുടെ മുമ്പിൽ നീ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ശ്യാം അവരാണ് എന്റെ നല്ല മകൻ, ഞാൻ പറയുന്ന മാതിരി കേൾക്കുന്നുണ്ട്. ഈ കുട്ടി, ചെറിയ കുട്ടീന്റെ മനസ്സിൽ പ്രോഗ്രാമിംഗ് നടന്നിട്ടില്ല. അമ്മ ഈ തട്ടിയിട്ട് നീ എന്റെ മകനല്ല ഇത് പറഞ്ഞിട്ട് കുട്ടിക്ക് എന്താ മനസ്സിലാവുന്ന പറയട്ടെ, കുട്ടി എന്താ മനസ്സിലാക്കിയത് പറയട്ടെ. ഇറ്റ്സ് എ വെരി പ്രൊഫൗണ്ട് മിസ്റ്റേക്ക്. കുട്ടിക്ക് എന്താ മനസ്സിലായച്ചാല്, ഈ ലോകത്തിന്റെ ഏറ്റവും നല്ല സ്നേഹം ഒരു അമ്മ അമ്മേന്റെ മകന്റെ കൂടെയാണ്. ആ പവിത്രമായ ഒരു സ്നേഹം അതുപോലും എനിക്ക് നേടണ്ടെങ്കില്
ഐ ഷുഡ്
പെർഫോം ചെയ്യണം. അവിടുന്ന് ഈ ചെറിയ കുട്ടി ഓടാൻ തുടങ്ങുന്നത് ലൈഫില്. ഞാനും നിങ്ങൾ അതിന്റെ വിക്ടിം ആയിരിക്കാം, സംഭവിക്കാം. ഈ അമ്മേന്റെ സ്നേഹം അച്ഛന്റെ സ്നേഹം തോ മൈനാണ്, എന്റേതാണ്. ലോകത്തിന്റെ സ്നേഹം, എന്റെ ഫ്രണ്ട്സിന്റെ സ്നേഹം, ആക്സെപ്റ്റൻസ്, ഇതെല്ലാം നേടണ്ടെങ്കില് എന്തെങ്കിലും ആവണം. ഐ നീഡ് ടു ബിക്കം സംതിങ്, ഐ നീഡ് ടു ഡു സംതിങ്. ഈ ഡൂയിങ് ബിക്കമ്മിങ്ങിന്റെ പ്രോസസ്സിൽ ഐ ലൂസ് ലിവിങ്. അതിന്റെ എക്സാമ്പിൾ പറയാം. ഇതേ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അമ്മ അച്ഛൻ ഈ കുട്ടീനെ ഗിരീഷ് ബ്രദറിന്റെ അടുത്ത് കൊണ്ടുവരുന്നത്, പിന്നെ പറയുന്നു, സർ ഇവർക്ക് പെർഫോമൻസ് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. എക്സാം 2 മാസം കഴിഞ്ഞിട്ടാണ്, പക്ഷെ രാത്രി എണീറ്റിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എക്സാമിന്റെ മുമ്പേ ലൂസ് മോഷൻസ് ആവുന്നുണ്ട്, ബോഡിക്ക് എന്തൊക്കെയോ പ്രശ്നമാവുന്നുണ്ട്, ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. എല്ലാം ടെസ്റ്റ് ചെയ്തു, ഡോക്ടർ പറയുന്നു ഒരു പ്രശ്നമില്ല, മെഡിക്കലി ഹി ഹാസ് നോ പ്രോബ്ലം, ഇറ്റ് ഹാസ് ടു ഡു വിത്ത് ഹിസ് മൈൻഡ്. നൗ ഫോർ 10 ലോങ് ഇയേഴ്സ് അമ്മേന്റെ സ്നേഹം വിചാരിച്ചോ. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ കുട്ടി സിംഗിങ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, 10 പേര് പാർട്ടിസിപ്പൻ്റ് ആണ്. പക്ഷെ ഈ കുട്ടിക്ക് ഫസ്റ്റ് പ്രൈസ് വേണം, അപ്പോഴേ അമ്മേന്റെ സ്നേഹം കിട്ടൂലോ. നൗ അൺഫോർച്ചുനേറ്റ്ലി ലൈഫിൽ ഒരു കുട്ടി മാത്രമേ നമ്പർ 1 വരുള്ളൂ. ഈ നമ്പർ 1-ൽ ഈ കുട്ടി വന്നിട്ടില്ല വിചാരിച്ചോ, പോയി. അതിന്റെ അർത്ഥം അമ്മ എന്നെ സ്നേഹിക്കൂല. നൗ നിങ്ങൾ പറയുന്ന മാതിരി ഈ സ്നേഹം, ഇത് കെയർ, ഇത് കൺസേൺ, ആക്ച്വലി കുട്ടിക്കത് മനസ്സിലായിട്ടില്ല. ഐ ആം ഡൂയിങ് മോർ ഓഫ് ഡാമേജ് ഇൻ ദ പ്രോസസ് ഓഫ് ലവിങ് ആൻഡ് കെയറിങ്. ആർട്ട് ഓഫ് പേരന്റിംഗ് ഇസ് ടു ബിക്കം എ ഗുഡ് mother, is to become a good father, not to work on the child.
തന്നു ഗിരീഷ് ഭായി, ഇന്ന് നമ്മള് ഈ പാരന്റിംഗിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ വലിയൊരു ഒരു വലിയ ട്രൂത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ആക്ച്വലി മറ്റെവിടെയല്ല ചേഞ്ച് കൊണ്ടുവരേണ്ടത്, പാരന്റ്സ് സ്വയം ഒന്ന് റീതിങ്കിങ് ചെയ്യേണ്ടിയിരിക്കുന്നു. അവർ നോക്കി കാണുന്ന രീതി, ഔട്ട്ലുക്കിലുള്ള ഒരു മാറ്റം. ഈ പറഞ്ഞ പോലെയുള്ള ലവിന് വേണ്ടിയിട്ട് അവർക്ക് പെർഫോം ചെയ്യേണ്ടി വരരുത്, കോമ്പീറ്റ് ചെയ്യേണ്ടി വരരുത്. നമുക്ക് ഇനി ഫർദർ എപ്പിസോഡ്സിൽ നമുക്കിതിന്റെ കൂടുതൽ ആഴങ്ങളിലുള്ള വശങ്ങളിലേക്ക് ഇറങ്ങണം. തീർച്ചയായിട്ടും കാര്യക്ഷമമായ രക്ഷാകർത്തൃത്വം ഏറ്റവും പ്രസക്തമായ ഇന്ന് 21ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ചും അതിനെ തലവേദനയുടെ രീതിയിൽ നിന്ന് നമുക്ക് മാറ്റി
സുഖമായ ഒരു പ്രോസസ് ജേർണി.
ഇന്ന് ഇത്രയും സമയം നമ്മുടെ കൂടെ ഇരുന്ന് വളരെ ആഴത്തിലുള്ള ചില ഉൾക്കാഴ്ചകളിലേക്ക് നമ്മൾ നയിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി.
നന്ദി, നമസ്കാരം.
കാര്യക്ഷമമായ രക്ഷാകർത്തൃത്വം എന്ന നമ്മുടെ ഈ പുതിയ വിഷയത്തിന്റെ ആദ്യ എപ്പിസോഡിൽ തന്നെ വളരെ ആഴമേറിയ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തം രക്ഷാകർത്താക്കളുടെ കയ്യിൽ തന്നെയാണ്. അറ്റ്ലീസ്റ്റ് 10 വയസ്സുവരെയെങ്കിലും ഒരു കുട്ടി എങ്ങനെ വളരണം, ആ കുട്ടിയുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. ഒരിക്കലും ആ കാലഘട്ടത്തിൽ, വളർച്ചയുടെ കാലഘട്ടത്തിൽ, ഒരു കുട്ടിക്ക് സ്നേഹത്തിനു വേണ്ടി മത്സരിക്കേണ്ടി വരരുത്, പെർഫോം ചെയ്യേണ്ടി വരരുത്. അൺകണ്ടീഷണൽ ആയ സ്നേഹം, ഉപാധികളില്ലാത്ത സ്നേഹം കൊടുക്കാൻ അച്ഛനമ്മമാർക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതം മുഴുവനുമുള്ള അശാന്തമായ മത്സരത്തിൽ നിന്ന് ഒരു കുട്ടിക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം. അതായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ പാഠം. 10 വയസ്സിന് ശേഷം എന്ത് ചെയ്യണം, കുട്ടി മുതിർന്നു വരുമ്പോൾ എന്തൊക്കെയായിരിക്കണം അതിന്റെ വിവിധ വശങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. ഇന്നത്തെ ഇത്രയും സമയം ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ചതിന് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, പ്രത്യേകിച്ച് ഈ വിഷയത്തിനെക്കുറിച്ചുള്ളത്, ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം. ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം Thank you.